ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. നിയമന പ്രക്രിയ സുതാര്യവും കാര്യക്ഷമവും സമയബന്ധിതവുമാക്കുകയാണ് സർക്കാരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സ്ഥാപനങ്ങളിൽ നിയമിതരായ 71,000 പേർക്കുള്ള നിയമന കത്തുകൾ പ്രധാനമന്ത്രി കൈമാറി. തിരുവനന്തപുരത്ത് നടന്ന G20 ആരോഗ്യ പ്രവർത്തന സമിതി യോഗത്തിന് സമാപനം. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സംരംഭക സംഗമം നാളെ കൊച്ചിയിൽ. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ചെറുധാന്യോത്സവത്തിന് കണ്ണൂരിൽ തുടക്കം. ഇന്ത്യ ന്യൂസിലാന്റ് രണ്ടാം ഏകദിനം നാളെ റായ്പൂരിൽ. വാർത്തകൾ വിശദമായി. നിയമന പ്രക്രിയ സുതാര്യവും കാര്യക്ഷമവും സമയബന്ധിതവും ആക്കുകയാണ് സർക്കാരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 71,000 പേർക്ക് പ്രധാനമന്ത്രി നിയമന കത്തുകൾ വിതരണം ചെയ്തു. വിവിധ മേഖലകളിലായി ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ തൊഴിൽ നൽകുന്നതിന്റെ ഭാഗമാണ് ഇത്തരം മേളകൾ. മൂന്നാം ഘട്ടം മേളയാണ് ഇന്ന് നടന്നത്. രാജ്യത്ത് 45 സ്ഥലങ്ങളിൽ ഇന്ന് മേള സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് വഴുതക്കാട് നടന്ന മേള കേന്ദ്ര സഹമന്ത്രി രാമേശ്വർ തേലി ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിൽ നടന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി ഭഗവത് കാരാട്ട് നിയമന ഉത്തരവ് വിതരണം ചെയ്തു. റോസ്ഗാർ മേളകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവസരം നൽകുന്നത് കേന്ദ്ര സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി രാമേശ്വർ തേലി പറഞ്ഞു. 10,00,000 പേർക്ക് തൊഴിൽ നൽകുന്നതിനുള്ള കേന്ദ്ര പദ്ധതി റോസ്ഗാർ മേളയുടെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായി നിയമന ഉത്തരവ് തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ സർവീസിൽ പുതുതായി നിയമനം കിട്ടിയ ഉദ്യോഗാർത്ഥികൾ രാജ്യപുരോഗതി ലക്ഷ്യം വെച്ച് കഠിന പ്രയത്നം ചെയ്യണമെന്ന് കേന്ദ്ര സഹമന്ത്രി ഭഗവത് കാരാട്ട് ആവശ്യപ്പെട്ടു. നൂതന ആശയങ്ങളും ഭാവനയും ഉപയോഗപ്പെടുത്തി തങ്ങളുടെ മേഖലകളിൽ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി മെച്ചപ്പെട്ട ഫലം ഉണ്ടാക്കാൻ അവർക്കാകണം. സംസ്ഥാനത്തിന് കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ലെന്ന ആരോപണം വസ്തുതാവിരുദ്ധമെന്ന് കേന്ദ്ര ധനസഹമന്ത്രി ഭഗവത് കാരാട്ട്. ഓരോ സംസ്ഥാനങ്ങൾക്കും അർഹമായ ഫണ്ട് അനുവദിക്കുന്നുണ്ട്. GST വിഹിതം കൃത്യമായി നൽകിയിട്ടുണ്ടെന്നും കാരാട്ട് പറഞ്ഞു. കേരളത്തിന്റെ കടം എത്രയെന്നറിയില്ല. സാമ്പത്തിക സ്ഥിതി വിലയിരുത്തിയ ശേഷം പ്രതികരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ G20 അധ്യക്ഷ പദവിയിൽ എത്തിയ ശേഷമുള്ള ആദ്യ ആരോഗ്യ പ്രവർത്തന സമിതി യോഗത്തിന് തിരുവനന്തപുരത്ത് സമാപനമായി. ആരോഗ്യമേഖലയിലെ രാജ്യാന്തര സഹകരണ സാധ്യതകളെക്കുറിച്ച് ഫലപ്രദമായ ചർച്ചകളാണ് മൂന്ന് ദിവസത്തെ യോഗത്തിൽ നടന്നത്. ആരോഗ്യ സംവിധാനങ്ങൾ ആഗോളതലത്തിൽ എല്ലാവർക്കും പ്രാപ്തമാക്കുക എന്നതാണ് G20 അധ്യക്ഷ കാലയളവിൽ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖിക അനില ബാലകൃഷ്ണൻ.
ആരോഗ്യ സംവിധാനങ്ങൾ ആഗോളതലത്തിൽ എല്ലാവർക്കും പ്രാപ്തമാക്കുക എന്നതാണ് G20 അധ്യക്ഷ കാലയളവിൽ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇതിനുള്ള സാധ്യതകൾ മുൻനിർത്തിയാണ് ആരോഗ്യരംഗത്തെ അടിയന്തര വെല്ലുവിളികൾക്കുള്ള പരിഹാരമാർഗ്ഗങ്ങൾ, മരുന്ന് നിർമ്മാണ മേഖലയിലെ രാജ്യാന്തര സഹകരണം, ഡിജിറ്റൽ ഹെൽത്ത് എന്നീ മൂന്ന് മുൻഗണനാ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് G20 ആരോഗ്യ പ്രവർത്തന സമിതി യോഗത്തിൽ ചർച്ചകൾ നടന്നത്. കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി ഭാരതി പ്രവീൺ പവാർ, വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ, ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ, അഡീഷണൽ സെക്രട്ടറി ലവ് അഗർവാൾ, നീതി ആയോഗ് അംഗം വി കെ പോൾ, ആരോഗ്യ വിദഗ്ധർ, G20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങി ഒട്ടേറെ ശ്രദ്ധേയ വ്യക്തിത്വങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉയർത്തുന്ന വെല്ലുവിളികൾ, മെഡിക്കൽ വാല്യൂ ട്രാവൽ സാധ്യതകൾ, ആയുർവേദം ഉൾപ്പെടെയുള്ള പരമ്പരാഗത ചികിത്സാരീതികളുടെ സമന്വയത്തിലൂടെ സമഗ്ര ആരോഗ്യ പരിപാലനം തുടങ്ങിയ വിഷയങ്ങളിലും ആഴത്തിലുള്ള ചർച്ചകൾ നടന്നു. ഇന്ത്യയുടെ അധ്യക്ഷ കാലയളവിൽ നടക്കുന്ന 4 G20 ആരോഗ്യ പ്രവർത്തന സമിതി യോഗങ്ങളിൽ ആദ്യത്തേതാണ് തിരുവനന്തപുരത്ത് നടന്നത്.
G20 അധ്യക്ഷ രാഷ്ട്രമെന്ന നിലയിൽ നിസ്തുലമായ പ്രവർത്തനങ്ങളാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നതെന്നും രാജ്യത്തിന്റെ വിവിധ മികവുകൾ പ്രദർശിപ്പിക്കാനുള്ള വേദിയായി ഈ അവസരത്തെ ഇന്ത്യ പ്രയോജനപ്പെടുത്തുന്നതായും ബ്രസീലിൽ നിന്നുള്ള G20 ഡെലിഗേറ്റ് കരോലിന മെയ്സിത്തോ. G20 ആരോഗ്യ കർമ്മസമിതി യോഗത്തിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അവർ.
Like the amazing work that has been done by the governments of India during this first health working group meeting. Well, we do converge in other priorities chosen by India, and we hope to continue the good work, especially focusing on the global south. So the Indian presidency has been showcasing very well the different types of treatment that India has done.
സംസ്ഥാനത്തെ ഏറ്റവും വലിയ സംരംഭക സംഗമം നാളെ കൊച്ചിയിൽ സംഘടിപ്പിക്കും. വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ സംരംഭങ്ങൾ ആരംഭിച്ചവരാണ് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം മൈതാനിയിൽ ഒത്തുചേരുന്നത്. 8 മാസം കൊണ്ട് 100,000 സംരംഭങ്ങൾ ആരംഭിച്ച കേരളത്തിന്റെ സംരംഭക വർഷം പദ്ധതി ദേശീയ അംഗീകാരം നേടിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി ഭാരതി പ്രവീൺ പവാർ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രം സന്ദർശിച്ചു. 1 മണിക്കൂറോളം ആശുപത്രിയിൽ മന്ത്രി ചെലവിട്ടു. ആലപ്പുഴ സർക്കാർ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. PMSSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയ്ക്ക് മാത്രമായൊരു ബ്ലോക്കാണ് സജ്ജമാക്കുന്നത്. അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി നിർമ്മിച്ച പുതിയ ബ്ലോക്കിൽ 9 സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ചെറുധാന്യോത്സവത്തിന് കണ്ണൂരിൽ തുടക്കമായി. കളക്ട്രേറ്റ് കോമ്പൌണ്ടിലാണ് പരിപാടി നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായാണ് ചെറുധാന്യോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹരിത കേരള മിഷനും കാടാച്ചിറ ഡോക്ടർ എം കുട്ടികൃഷ്ണൻ സ്മാരക ആരോഗ്യ മൈത്രി സേവന കേന്ദ്രവും ചേർന്നാണ് ചെറുധാന്യോത്സവം സംഘടിപ്പിച്ചത്. തിന, കമ്പം, ചോളം, മുത്താറി, ചാമ, വരക്, കവടപ്പുല്ല്, കൊവേലി മുതലായ ചെറുധാന്യങ്ങളുടെ കൃഷിയും ഉപയോഗവും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണം. ചെറുധാന്യ പ്രദർശനം, വിഭവ പാചക മത്സരം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെറുധാന്യോത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കലക്ടർ എസ് ചന്ദ്രശേഖർ സംബന്ധിച്ചു.
പത്തനംതിട്ട നഗരമധ്യത്തിൽ സെൻട്രൽ ജംഗ്ഷനിൽ കടയ്ക്ക് തീപിടിച്ച് 6 പേർക്ക് പരിക്ക്. സാരമായി പരിക്കേറ്റയാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 5 പേരെ ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചിപ്സ് കടകളും മൊബൈൽ കടയുമടക്കം 4 കടകൾ പൂർണ്ണമായും 1 കട ഭാഗികമായും കത്തിനശിച്ചു. ബേക്കറിയിൽ ചിപ്സ് നിർമ്മാണത്തിനിടെ എണ്ണയിൽ തീപടർന്നതിനെ തുടർന്ന് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക വിവരം. ഹർത്താൽ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുൻ നേതാക്കളുടെ സ്വത്തുവകകൾ ജപ്തി ചെയ്യുന്നതിനുള്ള നടപടികൾ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ഹർത്താൽ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായ 5 കോടി രൂപയുടെ നാശനഷ്ടം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നേതാക്കളിൽ നിന്നും ഈടാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥലം അളവ് ഉൾപ്പെടെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ വിവരശേഖരണം നടത്തുന്നത്. വയനാട് ജില്ലയിൽ 14 പേരുടെ സ്ഥലങ്ങളാണ് അളന്ന് തിട്ടപ്പെടുത്തുന്നത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന അബ്ദുൾ സത്താറിന്റെ കൊല്ലം കരുനാഗപ്പള്ളിയിലെ വീടും വസ്തുക്കളും കണ്ടുകെട്ടി. കരുനാഗപ്പള്ളി തഹസീൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ISRO ചാരക്കേസിൽ മുൻ DGP സിബി മാത്യൂസ്, മുൻ ഗുജറാത്ത് DGP RB ശ്രീകുമാർ എന്നിവർ ഉൾപ്പെടെ 6 പേർക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥരായിരുന്ന എസ് വിജയൻ, തമ്പി എസ് ദുർഗാദത്ത്, മുൻ IB ഉദ്യോഗസ്ഥൻ PS ജയപ്രകാശ്, VK മൈനി എന്നിവരാണ് മുൻകൂർ ജാമ്യം ലഭിച്ച മറ്റു 4 പേർ. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പത്തനംതിട്ടയിലെ നെടുമ്പ്രം, പെരിങ്ങര പഞ്ചായത്തുകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിലാണ് പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇന്ന് രാവിലെ മുതൽ ദ്രുതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ രോഗബാധിത പ്രദേശങ്ങളിൽ ഭവന സന്ദർശനം നടത്തി മുഴുവൻ വളർത്തുപക്ഷികളെയും ദയാവധം നടത്തി സംസ്കരിക്കുകയാണ്. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ VR ചൌധരി ദക്ഷിണ വ്യോമസേന ആസ്ഥാനം സന്ദർശിച്ചു. ദക്ഷിണ വ്യോമസേനയുടെ കമാൻഡേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 31 ആരംഭിക്കും. സമ്മേളനം ഏപ്രിൽ 6 വരെ തുടരുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. February 1 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യ ന്യൂസിലന്റ് ഏകദിന പരമ്പരയിലെ 2 മത്സരം നാളെ നടക്കും. ഉച്ചയ്ക്ക് 1:30 റായ്പൂരിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ഉജ്ജ്വല വിജയം നേടിയ ടീം ഇന്ത്യ പരമ്പരയിൽ നിലവിൽ 1-0 മുന്നിലാണ്. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരളയ്ക്ക് ജയം. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഹോം മത്സരത്തിൽ റിയൽ കശ്മീരിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഗോകുലം കേരള പരാജയപ്പെടുത്തിയത്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 13-ാമത് അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്കിന്റെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗിന് തുടക്കം. തൃശൂർ പ്രസ് ക്ലബിലായിരുന്നു ചടങ്ങ്. www.theatrefestivalkerala.com എന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ ബുക്കിംഗ് നടത്താം. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമന പ്രക്രിയ സുതാര്യവും കാര്യക്ഷമവും സമയബന്ധിതവുമാക്കുകയാണ് സർക്കാരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സ്ഥാപനങ്ങളിൽ നിയമിതരായ 71,000 പേർക്കുള്ള നിയമന കത്തുകൾ പ്രധാനമന്ത്രി കൈമാറി. തിരുവനന്തപുരത്ത് നടന്ന G20 ആരോഗ്യ പ്രവർത്തന സമിതി യോഗത്തിന് സമാപനം. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സംരംഭക സംഗമം നാളെ കൊച്ചിയിൽ. 2 ദിവസം നീണ്ടുനിൽക്കുന്ന ചെറുധാന്യോത്സവത്തിന് കണ്ണൂരിൽ തുടക്കം. ഇന്ത്യ ന്യൂസിലന്റ് 2-ാം ഏകദിനം നാളെ റായ്പൂരിൽ.